നമ്മൾ കഴിഞ്ഞ ഒരു 10 ക്ലാസ്സുകളെ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 20 ക്ലാസ്സുകളായി തന്നെ ദൈവസഭയുടെ അടിസ്ഥാന പ്രിൻസിപ്പിളുകളെ പറ്റിയും അതുപോലെ തന്നെ അതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനെ പറ്റിയും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്നുകൊണ്ട് ഈ ക്ലാസ് കൺക്ലൂഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ ഇത് ഈ വിഷയങ്ങൾ ചിന്തിച്ചു തുടങ്ങിയപ്പോൾ ആദ്യമായി ചിന്തിച്ചത് ആദിയിൽ പിശാചിന് ഉണ്ടായ റിബല്യൻ അല്ലെങ്കിൽ പിശാചിന്റെ നിഗളവുമായിട്ട് ബന്ധപ്പെട്ട് പിശാചിനുണ്ടായ വീഴ്ചയെപ്പറ്റിയാണ് നമ്മൾ ചിന്തിച്ചത്. നമ്മൾ ദൈവത്തിന്റെ വീക്ഷണത്തിൽ, ദൈവിക പെർസ്പെക്റ്റീവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ബൈബിൾ ഉടനീളം നമ്മൾ കാണുന്നത് രണ്ട് ശക്തികളുടെ അല്ലെങ്കിൽ രണ്ട് രാജ്യങ്ങളുടെ പോരാട്ടം എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. രണ്ട് കിങ്ഡംസ് തമ്മിലുള്ള പോരാട്ടമാണ്. ആദിയിൽ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ആദിയിൽ ദൈവത്തിന്റെ രാജ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിശാചിന്റെ വീഴ്ചയ്ക്ക് മുമ്പ് അതിനെപ്പറ്റി വ്യക്തമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണുന്നില്ല എങ്കിൽ നമുക്കത് വായിച്ചു കഴിയുമ്പോൾ മനസ്സിലാവും. പിശാചിന്റെ റിബല്യന് മുമ്പ് ഒരു രാജ്യവും ഒരു രാജാവും മാത്രമായിരുന്നു. അതായത് ദൈവം രാജാവായിട്ടിരിക്കുന്നു, പൂർണ്ണമായിട്ടും ദൈവത്തിന്റെ നിയന്ത്രണത്തിലുള്ള ദൈവരാജ്യം. എന്നാൽ ദൈവത്തിന്റെ പ്രധാന ദൂതനായ ലൂസിഫർ ദൈവത്തോട് മത്സരിക്കുകയും അതോടുകൂടി ലൂസിഫറും ദൈവവനം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലെ മൂന്നിലൊന്ന് സേനകളും സ്വർഗീയ ദൂതന്മാരും സ്വർഗത്തിൽ നിന്ന് വെട്ടേറ്റ് താഴേക്ക് വീഴുകയും അങ്ങനെ ലൂസിഫറും അവന്റെ ദൂതന്മാരും ഈ ഭൂമിയിൽ തന്റെ പ്രവർത്തനം തുടങ്ങുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഇശയ്യാ പ്രവചനം അതിന്റെ 14:12-15 വരെയുള്ള വാക്യങ്ങൾ, എസെക്കിയേൽ പ്രവചനം 28:12-17, വെളിപാട് പുസ്തകം 12:3-4 വാക്യങ്ങളിൽ കൂടി നമ്മൾ ഈ ഒരു പിക്ചർ നമുക്ക് ക്ലിയർ ആവും. അങ്ങനെ സാത്താനെയും അവന്റെ അധികാരത്തിലുള്ള ഈവിൾ സ്പിരിറ്റും ഭൂമിയിൽ പ്രവേശിക്കുകയും അങ്ങനെ ഭൂമിയിൽ അവർ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് സാത്താനെ ഭൂതങ്ങളുടെ തലവൻ ബേൽസെബൂൽ എന്ന് കർത്താവ് പറയുന്നത് അല്ലെങ്കിൽ ബൈബിൾ അവതരിപ്പിക്കുന്നത്. അതേപോലെ തന്നെ പിശാചിനെ ആകാശത്തിന്റെ അധികാരി, ലോകത്തിന്റെ ദൈവം, ലോകത്തിന്റെ പ്രഭു എന്നിങ്ങനെയൊക്കെ പറയാൻ കഴിയും. ഈ ഭൂമിയിലേക്ക് വന്ന അവന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയതുകൊണ്ടാണ് പിശാചിന്റെ വീഴ്ചയ്ക്ക് ശേഷം നടന്ന അനേക കാര്യങ്ങളുണ്ട്. അതിലേക്ക് നമുക്ക് ചുരുക്കമായിട്ട് പോകാം. എന്നാൽ നമ്മൾ അതിന്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ, ബൈബിളിന്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വീണ്ടും കാണുന്നത് വീണ്ടും ദൈവത്തിന്റെ പൂർണ്ണമായിട്ടുള്ള രാജ്യത്വത്തിലേക്ക്, ദൈവത്തിന്റെ കൺട്രോളിലേക്ക് കാര്യങ്ങൾ തിരിഞ്ഞു തന്നെ വരുന്നതാണ്. വീണ്ടും ഒരു രാജ്യവും ഒരു രാജാവും മാത്രമായിട്ട് തരികയാണ്. ദൈവരാജ്യം ഭൂമിയിൽ എല്ലായിടത്തും വരികയും ദൈവം രാജാവായിട്ട് വീണ്ടും റൂൾ ചെയ്യുകയും ചെയ്യുന്നതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. പിശാചിനെയും അവന്റെ ദൂതന്മാരെയും എന്നേക്കുമായി തീപ്പൊയിലുകൾ തെളിയുകയും അവരുടെ സാന്നിധ്യം അതോടുകൂടി അവസാനിക്കുകയും ചെയ്യുന്നു. വെളിപാട് പുസ്തകം 11:15 12:10, 20:10 ഈ വാക്യങ്ങൾ കൂടി നമ്മൾ ആ കാര്യം കാണുന്നു. നേരം ദൈവം മുന്നമേ തന്നെ പിശാചിന്റെ അവസാനവും അവസാനത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്നുള്ളതും നമുക്ക് വ്യക്തമായിട്ട് കാണിച്ചു തന്നിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ യഥാർത്ഥത്തിലുള്ള പ്രശ്നങ്ങളുടെ നടുവിൽ പിശാച് ആധിപത്യമെടുക്കുന്നു നമുക്ക് തോന്നുന്ന സാഹചര്യങ്ങളിൽ പൈശാചിക ശക്തികൾ ശക്തിപ്പെടുന്നു എന്നുള്ള കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകേണ്ടത് ഇതിന്റെ അവസാനം ദൈവം ഇതിനെയെല്ലാം നശിപ്പിക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. ദൈവത്തിന്റെ സഭയുടെ നമ്മളുടെ കാലിന്റെ കീഴിലാണ് പിശാചിന്റെ അവസാനം എന്ന് റോമാലേഖനം 16:16 വാക്യത്തിൽ കാണുന്നു. എന്നാൽ ഇതാണ് ഒരു പിക്ചർ. തുടക്കവും അവസാനവും വരുമ്പോഴേക്കും ദൈവം ആദ്യം ദൈവത്തിന്റെ പരമപ്രധാന ഉദ്ദേശത്തിലേക്ക് എല്ലാം തിരിച്ചുകൊണ്ടുവരുന്നു. അപ്പോൾ നമുക്ക് തിരിച്ചു വരാം. പിശാചിന്റെ വീഴ്ചയ്ക്ക് ശേഷം നമ്മൾ കാണുന്നത് ഇന്ന് രണ്ട് രാജ്യങ്ങളുണ്ട്. ആദിയിൽ ദൈവത്തിന്റെ രാജ്യമായിരുന്നു, അവസാനം ദൈവത്തിന്റെ രാജ്യം മാത്രമാകുമെങ്കിൽ ഇന്ന് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ്. ഒന്ന് ദൈവത്തിന്റെ രാജ്യവും ഒന്ന് പിശാചിന്റെ രാജ്യവും, കിങ്ഡം ഓഫ് ഡെവിൾ ആൻഡ് കിങ്ഡം ഓഫ് ഗോഡ്. നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളിൽ ഇതിനെപ്പറ്റി ചിന്തിച്ചപ്പോൾ ചിന്തിച്ചതുപോലെ പിശാചിന്റെ വീഴ്ചയ്ക്ക് ശേഷം ഭൂമിയിൽ ദൈവം ഭൂമിയുടെ അതോറിറ്റി പുനഃസ്ഥാപിക്കാനായി അല്ലെങ്കിൽ ഭൂമി വാഴുവാനായി ദൈവം ദൈവത്തിന്റെ റെപ്രസെന്റേറ്റീവായി മനുഷ്യനെ നിയമിച്ചു, ആദത്തിനെ നിയമിച്ചു, ഭൂമിയെ വാഴുവാനായിട്ട് അവന്റെ അടുത്ത് കൽപ്പിക്കുകയും ചെയ്തു. അവൻ ദൈവത്തിന്റെ ആധിപത്യത്തിന് അല്ലെങ്കിൽ ദൈവം രാജാവായി അവനിൽ വാണിരുന്നിടത്തോളം കാലം ഭൂമിയുടെ മുകളിലും ഈ സൃഷ്ടിയുടെ മുകളിലും മനുഷ്യന് അധികാരമുണ്ടായിരുന്നു. മനുഷ്യൻ അവരുടെ മുമ്പിൽ മുകളിൽ ദൈവത്തിന്റെ ആധിപത്യത്തിന്റെ കീഴിൽ വാഴുകയായിരുന്നു. എന്നാൽ നമ്മൾ കണ്ടതുപോലെ ദൈവാധിപത്യത്തിൽ നിന്നും ആദം പുറത്തു കടന്നതോടുകൂടി, പാപം ചെയ്തതോടുകൂടി ആദം പിശാചിന്റെ അധികാരത്തിലേക്ക് വീഴുകയാണ് ചെയ്തു. അതായത് ആ വീഴ്ചയുടെ കോൺസിക്വൻസ് രണ്ട് തരത്തിലാണ് ഉണ്ടായത്. ഒന്ന് വ്യക്തിപരമായിട്ടുള്ള ആദത്തിന്റെ ജീവിതത്തിലും അതേപോലെ മനുഷ്യവർഗത്തിന്റെ ജീവിതത്തിലും അതേപോലെ തന്നെ അതിന്റെ എഫക്ട് ഭൂമിക്കുമുണ്ടായി. മനുഷ്യന്റെ ജീവിതത്തിലുണ്ടായ എഫക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദവും ആദത്തിൽ കൂടി ബാക്കി എല്ലാ മനുഷ്യവർഗവും പാപത്തിന്റെ അടിമയായി. മനുഷ്യന്റെ ഉള്ളിൽ പിശാച് ഒരു പൈശാചിക സ്വഭാവം പകർന്നു, പാപ സ്വഭാവം ഉണ്ടായി, അവനൊരു പഴയ മനുഷ്യനുണ്ടായി. ആ പാപ സ്വഭാവം വഴി പിശാച് മനുഷ്യവർഗത്തെ അടിമയാക്കുകയും മനുഷ്യനെ പിശാചിന്റെ ഒരു ഇൻസ്ട്രുമെന്റായി ഉപയോഗിക്കാനും തുടങ്ങി. അതേപോലെ തന്നെ ലോകത്തിന്റെ അധികാരം മനുഷ്യരിൽ നിന്നും പിശാചിലേക്ക് മാറ്റപ്പെട്ടു, സാത്താനിലേക്ക് മാറ്റപ്പെട്ടു. അങ്ങനെ പിശാച് ലോകത്തിന്റെ പ്രഭുവും അധികാരിയും ലോകത്തിന്റെ ദൈവവുമായി തീർന്നു. അതുകൊണ്ട് തന്നെ യേശു ക്രിസ്തുവിനോട് സംസാരിക്കുമ്പോഴും പിശാച് പറയുകയാണ്, ഇത് എങ്കൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ അധികാരം പിശാചിന്റെ കയ്യിലായി, മനുഷ്യൻ പിശാചിന്റെ അടിമയുമായി മാറി. എന്നാൽ ദൈവത്തിന്റെ പദ്ധതി മുൻനിശ്ചയിച്ചതുപോലെ, ദൈവത്തിന്റെ മുൻനിർണയം പോലെ തന്നെ മുമ്പോട്ട് പൂർത്തീകരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇതിൽ നിന്നും മനുഷ്യനെ വിടുവിക്കാനായിട്ടും ദൈവത്തിന്റെ ആധിപത്യം തിരിച്ചു സ്ഥാപിക്കാനായിട്ടും ദൈവം ഒരു ജനതയെ ഒരുക്കുകയും ആ ജനതയിൽ കൂടി യേശു ക്രിസ്തു വരികയും ചെയ്തു. അങ്ങനെ കാലസമ്പൂർണതയിൽ ദൈവത്തിന്റെ പ്രവചനങ്ങളെല്ലാം നിവർത്തിച്ചുകൊണ്ട് ദൈവപുത്രൻ ഒരു സ്ത്രീയുള്ളിൽ നിന്ന് പാപമില്ലാത്തവനായി ഈ ഭൂമിയിൽ ജനിക്കുകയാണ്. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നതിന് കൃത്യമായ ദൈവീക പദ്ധതി ഉണ്ടായിരുന്നു. ആ ദൈവീക പദ്ധതി ഫുൾഫില്ല് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് യേശു ക്രിസ്തു വന്നത്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വരുന്നതിന് മുമ്പേ തന്നെ പറഞ്ഞത്, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് പറഞ്ഞ് യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് ദൈവത്തിന്റെ അൾട്ടിമേറ്റായിട്ടുള്ള പദ്ധതി ഫുൾഫില്ല് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ്. തിരുവെഴുത്തുകളും പ്രകാരം ദൈവീക പദ്ധതി ഫുൾഫില്ല് ചെയ്യാനായിട്ട് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നു. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് സാധിച്ച കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ യേശു ക്രിസ്തു വന്നു, പാപരഹിതമായിട്ടൊരു ജീവിതം നയിച്ചു. ഈ ഭൂമിയിൽ തന്റെ ജീവിതം കൊണ്ട് പിശാചിനെ കർത്താവ് പരാജയപ്പെടുത്തി. അതായത് പിശാച് യേശു ക്രിസ്തുവിനെ പരീക്ഷിച്ചു, തുടർച്ചയായി പരീക്ഷിച്ചു. പരീക്ഷണങ്ങളിലെല്ലാം കർത്താവ് വിജയിക്കുകയും അങ്ങനെ പിശാചിനെ തന്റെ ജീവിതം കൊണ്ട് യേശു ക്രിസ്തു ഭൂമിയിൽ പരാജയപ്പെടുത്തി. പാപമില്ലാത്തവനായി വന്നു, പാപം ചെയ്യാത്തവനായി ഈ ഭൂമിയിൽ യേശു ക്രിസ്തു ജീവിച്ചു. എന്നാൽ യേശു ക്രിസ്തു തന്റെ ജീവിതം കൊണ്ട് പിശാചിനെ പരാജയപ്പെടുത്തിയാൽ ദൈവത്തിന്റെ പദ്ധതി പൂർണ്ണമായിട്ടും ഫുൾഫില്ല് ആവുകയില്ല. മനുഷ്യവർഗത്തെ പിശാചിന്റെ അടിമത്തത്തിൽ നിന്നും വിടുവിക്കാൻ അതുകൊണ്ട് കഴിയുകയില്ല. അതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്തു? കർത്താവ് ക്രൂശിൽ മരിച്ച് പിശാചിനെ ഡിസാം ചെയ്യുകയാണ് ചെയ്തത്. അന്നേരം ക്രൂശിൽ മരിക്കുന്നതിൽ കൂടിയാണ് യഥാർത്ഥത്തിൽ പിശാചിന്റെ അധികാരത്തിൽ നിന്നും മനുഷ്യവർഗത്തിനെ വിടുവിക്കാനായിട്ടുള്ള ഏറ്റവും വലിയ പ്രവൃത്തി കർത്താവ് ക്രൂശിൽ ചെയ്തു. അന്നേരം ആദം അനുസരണക്കേടിൽ കൂടി നഷ്ടപ്പെടുത്തിയ കാര്യം യേശു ക്രിസ്തു തന്റെ അനുസരണത്തിൽ കൂടി, ക്രൂശിലെ മരണത്തോടോ മരണത്തോളം എത്തിയ അനുസരണത്തിൽ കൂടി റീഗെയിൻ ചെയ്യുന്നതാണ് കാണുന്നത്. നേരെ രണ്ട് രീതിയിലാണ് വീണ്ടും യേശു ക്രിസ്തു ഈ കാര്യം സാധിച്ചെടുക്കുന്നത്. ഒന്ന്, യേശു ക്രിസ്തു മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പകരമായി മരിക്കുന്നതിൽ കൂടി അവനിൽ വിശ്വസിക്കുന്ന എല്ലാവരുടെയും പാപങ്ങൾ മായ്ക്കപ്പെടുന്നു എന്ന് മാത്രമല്ല, ക്രൂശിൽ യേശു ക്രിസ്തു നമ്മുടെ പാപ സ്വഭാവത്തെ ഏറ്റെടുത്തതോടുകൂടി അതിനാൽ അവനിൽ വിശ്വസിക്കുന്നവരെ എല്ലാവരെയും പാപത്തിന്റെ ശക്തിയിൽ നിന്നും യേശു ക്രിസ്തു സ്വതന്ത്രനാകുന്നു. റോമാലേഖനം 5:6, 6:6, കൊലോസിയർ 2:11 ഈ വാക്യങ്ങൾ ഈ കാര്യങ്ങൾ വിശദമാക്കുന്നു. അങ്ങനെ യേശു ക്രിസ്തു തന്റെ ക്രൂശിലെ മരണത്തോടുകൂടി ഈ ഭൂമിയിൽ ആത്മീയമായ ദൈവരാജ്യം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതാണ് തുടക്കം. അന്നേരം യേശു ക്രിസ്തുവിന്റെ രാജ്യത്വം യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചുയർത്തെഴുന്നേറ്റതോടുകൂടി ഭൂമിയിൽ സ്റ്റാർട്ട് ചെയ്യണം. ദൈവത്തിന്റെ രാജ്യത്വവും രണ്ട് രീതിയിലാണ് ഭൂമിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തോടുകൂടി യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ഒരു ആത്മീയ ദൈവരാജ്യം സ്ഥാപിക്കുകയാണ്. എന്നാൽ അതിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ആക്ഷരീക ദൈവരാജ്യം അവസാനമാകുമ്പോഴേക്കും കർത്താവ് സ്ഥാപിക്കുന്നു. അതാണ് ഏറ്റവും അവസാനത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്നത്. എന്നാൽ ഇപ്പോൾ അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ ക്രൂശമരണത്തിൽ കൂടി ദൈവം സ്ഥാപിച്ചത് ഈ ഭൂമിയിലൊരു ആത്മീയ ദൈവരാജ്യമാണ്. അതാണ് കിങ്ഡം ഓഫ് ഗോഡ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു വന്നപ്പോൾ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നുള്ള മെസ്സേജ് കണ്ടിന്യൂസ് ആയി യേശുക്രിസ്തു അപ്പോസ്തലന്മാരും യോഹന്നാനും എല്ലാം പറഞ്ഞത്. യേശുക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ആ മെസ്സേജ് അങ്ങനെ പറയുന്നില്ല. അതിന് കാരണം ആത്മീയമായ ദൈവരാജ്യം യേശുക്രിസ്തു ഈ ഭൂമിയിൽ തന്നെ സ്ഥാപിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ആത്മീക ദൈവരാജ്യത്തിൽ കടക്കാനായിട്ട് കഴിയുന്നത്? അതിനുള്ള കണ്ടീഷൻ എന്താണ്? അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ യോഹന്നാന്റെ സുവിശേഷം 3:7 യേശു ക്രിസ്തു നിക്കോദിമസിനോട് പറയുകയാണ്, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാനായി കഴിയുകയില്ല. അന്നേരം ദൈവരാജ്യം എന്നുള്ള ഈ ആത്മീക ദൈവരാജ്യത്തിൽ, ദൈവത്തിന്റെ കിങ്ഡം ഓഫ് ഗോഡിലേക്ക് ഒരുവന് എൻ്റർ ചെയ്യണമെങ്കിൽ അവൻ വീണ്ടും ജനിക്കണം, പുതുതായി ജനിക്കണം എന്നുള്ളതാണ് അതിന്റെ കണ്ടീഷൻ. അപ്പോൾ എങ്ങനെയാണ് ഒരുവൻ പുതുതായി ജനിക്കുന്നത്? അതിന്റെ ഡീറ്റെയിലേക്ക് പോകാനുള്ള സമയമില്ല. എന്നാൽ ചുരുക്കത്തിൽ അവൾ പറഞ്ഞിരിക്കുകയാണ്, യേശു ക്രിസ്തുവിനെ കർത്താവായും രാജാവായും തന്റെ ജീവിതത്തിൽ സ്വീകരിക്കുന്നവൻ ഹൃദയപൂർവ്വം യേശുക്രിസ്തു തന്റെ രാജാവാണെന്നും കർത്താവാണെന്നും വാഗൊണ്ട് ഏറ്റുപറഞ്ഞുകൊണ്ട് സ്വീകരിക്കുന്നവൻ ഇമ്മീഡിയറ്റ്ലി ഈ പിശാചിന്റെ രാജ്യത്തിൽ നിന്നും ദൈവത്തിന്റെ രാജ്യത്വത്തിലേക്ക് മാറ്റപ്പെടുകയാണ്. അങ്ങനെ അവൻ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്കും പിശാചിന്റെ രാജ്യത്തിൽ നിന്നും ദൈവത്തിന്റെ രാജ്യത്തിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുകയാണ്, അങ്ങോട്ട് മാറ്റപ്പെടുകയാണ്. അതായത് അപ്പോൾ തന്നെ സംഭവിക്കുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ യേശു ക്രിസ്തു അവന്റെ പാപങ്ങൾ മുഴുവൻ ക്ഷമിക്കുന്നു എന്ന് മാത്രമല്ല അവന്റെ പാപ ഹൃദയം യേശു ക്രിസ്തു എടുത്തു മാറ്റുകയും അവനെ പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രനാക്കുകയും അവന്റെ ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ആക്കുകയും അങ്ങനെ വീണ്ടും ദൈവത്തിന് മനുഷ്യനെ വീണ്ടും നിയന്ത്രിക്കാനായിട്ട് ദൈവത്തിന്റെ ഇൻസ്ട്രുമെന്റായിട്ട് ഉപയോഗിക്കാനായിട്ടും ദൈവത്തിന്റെ രാജ്യത്തിന്റെ ഭാഗമായി ദൈവരാജ്യത്തിന്റെ അംഗമാക്കുകയും ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഒരുവൻ വീണ്ടും ജനിക്കുമ്പോൾ അവന്റെ ഉള്ളിൽ നടക്കുന്നത്, അതേപോലെ തന്നെ ദൈവരാജ്യത്തിൽ നടക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 1:12 വാക്യം, റോമാലേഖനം 4:4-6 വാക്യങ്ങൾ ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ അന്ന് മുതൽ തന്നെ നമ്മുടെ നിയന്ത്രണം പിശാചിന്റെ അധികാരത്തിൽ നിന്ന് മാറി ദൈവത്തിന്റെ നിയന്ത്രണത്തിലായിത്തീരുന്നു. ദൈവം അവനെ നിയന്ത്രിക്കാനായിട്ട് തുടങ്ങുന്നു. അങ്ങനെ അവൻ ദൈവരാജ്യത്തിന്റെ ഭാഗമായിത്തീരുന്നു. അവൻ അങ്ങനെ ദൈവ ശരീരത്തിന്റെ ഭാഗമായിത്തീരുന്നു. അതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിജ്വലി വ്യക്തിപരമായി നാം ദൈവത്തിന്റെ രാജ്യമായി തീരുന്നു എന്ന് മാത്രമല്ല കോർപ്പറേറ്റ്ലി ദൈവസഭ എന്ന നിലയിൽ നാം ദൈവരാജ്യത്തിന്റെ ഒരു ഭാഗമായി തീരുന്നു. ഇൻഡിവിജ്വലായി നാം കർത്താവിന്റെ ശരീരമായി തീരുന്നു. കോർപ്പറേറ്റ്ലി ദൈവസഭ എന്ന നിലയിൽ ദൈവ ശരീരത്തിന്റെ ഭാഗമായ ഒരു അവയവമായി തീരുന്നു. അങ്ങനെ ദൈവ രാജ്യത്തിൽ നമ്മൾ പ്രവേശിക്കുകയാണ്. ദൈവസഭ എന്നതിന് അല്ലെങ്കിൽ ചർച്ച് എന്ന വാക്കിന് അതിന്റെ ഒറിജിനൽ വാക്കിൽ നമുക്കറിയാവുന്ന എക്ലേഷ്യ എന്ന വാക്കിന്റെ അർത്ഥം കോൾഡ് ഔട്ട് എന്നാണ്, വിളിച്ച് വേർതിരിക്കപ്പെട്ട കൂട്ടമെന്നാണ്. അന്നേരം എവിടെ നിന്നാണ് ഇവരെ വിളിച്ച് വേർതിരിച്ചത് എന്ന് ചോദിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ യേശു ക്രിസ്തു വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഇവരെ ലോകത്തിൽ നിന്ന് വിളിച്ച് വേർതിരിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ലോകമെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ പിശാചിന്റെ അധികാരത്തിലുള്ള ലോകമാണ്, പിശാചിന് കൈമാറ്റം ചെയ്യപ്പെട്ട ലോകമാണ്. ആ ലോകത്തിന്റെ അധികാരം യേശു ക്രിസ്തു ക്രൂശിലെ മരണത്തോടുകൂടി റീഗെയിൻ ചെയ്തില്ല. ലോകത്തിന്റെ അധികാരം പിശാചിന്റെ അണ്ടറിൽ തന്നെ ഇരിക്കുമ്പോൾ, സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ തന്നെ നിൽക്കുമ്പോൾ, അവരിൽ നിന്ന് ദൈവം ദൈവത്തിന്റെ മക്കളെ വിളിച്ച് വേർതിരിച്ച് ദൈവത്തിന്റെ ആത്മീയ ദൈവരാജ്യം സ്ഥാപിക്കുകയാണ്. അങ്ങനെ പിശാചിന്റെ അധികാരത്തിൽ നിന്നും പിശാചിന്റെ ലോകത്തിൽ നിന്നും ഇവർ മാറ്റപ്പെട്ട് ഇവർ ദൈവത്തിന്റെ രാജ്യത്തിലാക്കി ആയിരിക്കുകയാണ്. അങ്ങനെ ഇന്ന് ലോകത്തിൽ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, രണ്ട് രാജ്യത്വങ്ങളുണ്ട്. ഒന്ന് ആത്മീയമായ ദൈവരാജ്യവും മറ്റേത് പൈശാചികമായിട്ടുള്ള രാജ്യവും. ഈ രാജ്യങ്ങൾ തമ്മിലാണ് കോൺഫ്ലിക്ട്. ഒന്ന് വെളിച്ചത്തിന്റെ രാജ്യവും മറ്റേത് ഇരുട്ടിന്റെ അധികാരവും. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് നമ്മളെ വിളിച്ച് വേർതിരിച്ച് പുത്രന്റെ രാജ്യത്തിലാക്കി അല്ലെങ്കിൽ വെളിച്ചത്തിൽ ആക്കി എന്നുള്ളതാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. എഫേസ്യലേഖനം 5:8 വാക്യം, കൊലോസ്യലേഖനം 1:1 ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ ഈ രാജ്യങ്ങൾ തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റിലാണ്, ഈ ഫൈറ്റാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. ഈ രാജ്യങ്ങൾ തമ്മിൽ ഇന്ന് പോരാട്ടമുണ്ട്. ആ പോരാട്ടത്തെപ്പറ്റി നമ്മൾ ദൈവവചനത്തിൽ തുടർച്ചയായിട്ട് കാണുന്നു. എഫേസ്യലേഖനം 5:5 അവസാനത്തെ വാക്യത്തിൽ പറയേണ്ട അറിയാണ് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. അന്നേരം ദൈവമക്കൾക്ക് ഈ ഭൂമിയിലുള്ള ഒരു വ്യക്തികളായിട്ടും ജഡരക്തങ്ങളോട് പോരാട്ടമില്ല. നമുക്ക് പോരാട്ടമുള്ളത് വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനകളോടും ഈ ലോകത്തിലെ ദുഷ്ടാത്മസേനകളോടുമാണ്. അന്നേരം ദൈവത്തിന്റെ രാജ്യവും പിശാചിന്റെ രാജ്യവും തമ്മിലാണ് കോൺഫ്ലിക്റ്റുകൾ വരുന്നത്. ഈ രണ്ട് രാജ്യങ്ങളെപ്പറ്റി വേറൊരു രീതിയിൽ ദൈവവചനത്തിൽ പറയുന്നുണ്ട്. പിശാചിന്റെ രാജ്യമെന്ന് പറയുന്നുണ്ട്, അന്ധകാരമെന്ന് പറയുന്നുണ്ട്, വെളിച്ചത്തിന്റെ രാജ്യമെന്ന് ദൈവമക്കളെപ്പറ്റി പറയുന്നുണ്ട്. അങ്ങനെ വേറൊരു രീതിയിൽ പറയുന്നതാണ് ജെറുസലേം എന്നതും ബാബിലോൺ എന്നതും രണ്ട് കാര്യങ്ങളിലേക്ക്. ഇത് നമ്മൾ അവസാനത്തിലേക്ക് വരുമ്പോൾ ആ ഒരു അഡ്രസ്സിംഗിലേക്ക് കാണുന്നു. അങ്ങനെ പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഇത് ഉൽപ്പത്തി തൊട്ട് തന്നെയുണ്ട്. ഈ രണ്ട് സ്ട്രീംസ് ഒഴുകുന്നത് കാണാം. ഇത് പക്ഷേ അവസാനം വെളിപാടിലേക്ക് എത്തുമ്പോഴേക്കും ഈ രണ്ട് കിംഗത്തിനെ ജെറുസലേമെന്നും ബാബിലോൺ എന്നും വിളിക്കുന്നു. നാം ദൈവരാജ്യത്തിൽ ഇല്ലെങ്കിൽ സ്വർഗീയ ജെറുസലേമിൽ അതിന്റെ ഭാഗമാണ് വീണ്ടും ജനിക്കുമ്പോൾ നമ്മൾ ബാബിലോണിൽ നിന്നും അല്ലെങ്കിൽ ഇരട്ടിന്റെ അധികാരത്തിൽ നിന്നും ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട് ദൈവത്തിന്റെ രാജ്യത്തിലായി, അഥവാ യേശു ക്രിസ്തുവിന്റെ കർത്തൃത്വത്തിന്റെ കീഴിലായി. എന്നാൽ അവിടെ മറ്റ് കാര്യങ്ങൾ തീരുന്നില്ല. യേശു ക്രിസ്തുവിനെ കർത്താവായി സ്വീകരിച്ച ഒരുവൻ അവന്റെ കർത്തൃത്വം തുടർച്ചയായി അവന്റെ ജീവിതത്തിൽ യേശു ക്രിസ്തു അവന്റെ കർത്തൃത്വം എക്സർസൈസ് ചെയ്യണമെന്നാണ് ദൈവവചനം ആഗ്രഹിക്കുന്നത്. അങ്ങനെ യേശു ക്രിസ്തു തന്റെ കർത്തൃത്വം തന്റെ രാജ്യത്വം ഒരു മനുഷ്യനിൽ കണ്ടിന്യൂസ് ആയി എസ്റ്റാബ്ലിഷ് ചെയ്യുവാനായിട്ട് ദൈവം വെച്ചിരിക്കുന്ന ഒരു മാർഗമാണ് ക്രൂശിന്റെ മാർഗം. അന്നേരം ക്രൂശ് എടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുമ്പോൾ കർത്താവിന്റെ ക്രൂശിന്റെ മാർക്ക് അവന്റെ ഹൃദയത്തിൽ വീഴുകയാണ്. ആ ക്രൂശെടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് യഥാർത്ഥത്തിൽ ദൈവരാജ്യത്തിന്റെ അംഗമായി തുടർച്ചയായി കർത്താവിനെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ട് ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാനായിട്ടും പിശാചിനോട് പോരാടാനായിട്ടും കഴിയുള്ളൂ. നേരം നമ്മൾ ജെറുസലേമിലാണ്, നമ്മൾ ജെറുസലേമിന്റെ ഭാഗമാണ്. എന്നാൽ നമ്മൾ കണ്ടിന്യൂസ് ആയി ദൈവരാജ്യത്തിൽ തന്നെ ആയിരിക്കണമെങ്കിൽ, ദൈവരാജ്യം നമ്മുടെ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ, കർത്താവ് പറഞ്ഞ പോലെ ദൈവത്തിന്റെ രാജ്യത്തിന്റെ സന്തോഷവും സമാധാനവും നീതിയും എല്ലാം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തുടർച്ചയായ ക്രൂശ് എടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോടുകൂടി പഠിപ്പിൻ, അപ്പോൾ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടു. അന്നേരം ക്രൂശിന്റെ ഒന്നാമത്തെ പ്രവൃത്തിയിൽ കൂടി നാം ദൈവരാജ്യത്തിൽ എൻ്റർ ചെയ്തെങ്കിൽ, ദൈവരാജ്യത്തിലെ തുടർച്ചയായിട്ടുള്ള ജീവിതത്തിന് ക്രൂശിന്റെ രണ്ടാമത്തെ പ്രവൃത്തിയായ ക്രൂശ് എടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കേണ്ടിയിരിക്കുന്നു. ഇനി നാം അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നാം ദൈവസഭയുടെ, ദൈവരാജ്യത്തിന്റെ, ജെറുസലേമിന്റെ ഭാഗമാണ് എങ്കിലും നമ്മളുടെ മനസ്സ് രൂപാന്തരപ്പെടുകയില്ല. നമ്മൾ മനസ്സ് രൂപാന്തരപ്പെട്ട് കർത്താവിന്റെ രാജ്യത്തിൽ യഥാർത്ഥ പൗരനായിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് കഴിയുന്ന വിവരം, നമ്മൾ മനസ്സുകൊണ്ട് നമ്മൾ ബാബിലോണിന്റെ ഭാഗമായി അല്ലെങ്കിൽ പിശാചിന്റെ രാജ്യത്തിന്റെ ഭാഗമായി തീരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള വ്യക്തികളും ദൈവരാജ്യത്തിലുണ്ടാവും. അതുകൊണ്ടാണ് അങ്ങനെയുള്ള രക്ഷിക്കപ്പെട്ട, അങ്ങനെയുള്ള ഡബിൾ മൈൻഡായിട്ടുള്ള ഇരു മനസ്സുകാരെ പറ്റിയാണ് യാക്കോബ് അവരെ വ്യഭിചാരികൾ എന്നാണ് വിളിക്കുന്നത്. കാരണം അവർ ദൈവത്തിന് മണവാട്ടിയാണെന്ന് പറയുകയും മനസ്സുകൊണ്ട് പിശാചിന്റെ രാജ്യത്തിൽ മനസ്സ് വെച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നവരെ പറ്റി, കർത്താവിനെ ക്രൂശെടുത്തുകൊണ്ട് അനുഗമിക്കാത്തവരെ പറ്റി വ്യഭിചാരികളെ എന്നാണ് യാക്കോബ് വിളിക്കുന്നത്. യാക്കോബിന്റെ ലേഖനം 4-ാമത്തെ അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ അവരെ ദൈവത്തിന്റെ ശത്രുക്കൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലെന്ന് പറഞ്ഞു. ഈ ലോകസ്നേഹം എന്ന് പറഞ്ഞാൽ ഈ ലോകം പിശാചിന്റെ അണ്ടറിലായതുകൊണ്ടാണ് ആ ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാണെന്ന് പറഞ്ഞിരിക്കുന്നത്. കാരണം ആ ലോകത്തിൽ നിന്നാണ് നമ്മളെ വിളിച്ചു വേർതിരിച്ചത്, നമ്മളെ ആത്മീയമായിട്ടുള്ള ദൈവരാജ്യത്തിൽ ദൈവമാക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഈ ദൈവരാജ്യത്തിൽ തന്നെ നിന്നുകൊണ്ട് ഹൃദയം കൊണ്ട് പൈശാചിക രാജ്യത്തെ ഇല്ലെങ്കിൽ ബാബിലോണിയൻ സിസ്റ്റത്തിലേക്ക് ഹൃദയം തിരിക്കുന്ന വ്യക്തികളെ ക്രൂശിന്റെ ശത്രുക്കൾ എന്നാണ് അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയ ലേഖനത്തിൽ 3:18-20 വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ രക്ഷിക്കപ്പെട്ടുവെങ്കിലും ദൈവരാജ്യത്തിൽ ക്രൂശെടുത്തുകൊണ്ട് ഇല്ലെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കാത്തവർ, ജഡത്തെ ക്രൂശിക്കാത്തവർ, യഥാർത്ഥത്തിലുള്ള അൾട്ടിമേറ്റായിട്ടുള്ള ദൈവരാജ്യത്തിൽ അവർ പ്രവേശിക്കുകയില്ല എന്ന് പൗലോസ് ഗലാത്യലേഖനം അതിന്റെ 5-ാമത്തെ അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ അഥവാ പാപം പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നവർ, രക്ഷിക്കപ്പെട്ടവരെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്, അങ്ങനെ അവർ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അവർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പൗലോസും പറഞ്ഞിരിക്കുന്നു. അന്നേരം ഞാൻ പറഞ്ഞത്, ദൈവരാജ്യത്തിലാണെങ്കിലും നമ്മൾ ക്രൂശിന്റെ വർക്ക് നമ്മുടെ ജീവിതത്തിൽ തുടർച്ചയായിട്ട് നടത്തുകൊണ്ടിരുന്നെങ്കിൽ മാത്രമേ കർത്താവിന്റെ കർത്തൃത്വം നമ്മളുടെ ജീവിതത്തിൽ തുടർച്ചയായിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. അന്നേരം ഇതായിരുന്നു ആദിമ സഭയുടെ സന്ദേശം എന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ക്രൂശിന്റെ മെസ്സേജാണ് തുടർച്ചയായിട്ട് അവർ പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. അന്നേരം വീണ്ടും ജനനം എന്നത് യഥാർത്ഥത്തിൽ ഒരു തുടക്കം മാത്രമാണ്. വീണ്ടും ജന്മം എന്നത് പൈശാചിക രാജ്യത്തിൽ നമ്മൾ ദൈവരാജ്യത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുകയാണ്, മാറ്റപ്പെടുകയാണ്. നമ്മൾ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വെളിച്ചത്തിന്റെ അധികാരത്തിലേക്ക് മാറ്റപ്പെടുകയാണ്, നമ്മുടെ പാപഹൃദയം നീക്കപ്പെടുകയാണ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരികയാണ് എന്നെങ്കിലും തുടക്കമാണത്, തുടർച്ച എന്നത് ക്രൂശിന്റെ തുടർച്ചയായ പ്രവൃത്തിയാണ്. ആ ക്രൂശിന്റെ തുടർച്ചയായ പ്രവൃത്തിയാണ് നമ്മളെ വിശുദ്ധീകരിക്കുന്നത്. ആ വിശുദ്ധീകരിച്ച് നമ്മളെ കറയും കളങ്കവും ഇല്ലാത്ത കർത്താവിന്റെ മണവാട്ടിയായി നമ്മളെ ക്രിസ്തുവിന് അനുരൂപമായി പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ് പരിശുദ്ധാത്മാവിന്റെ ഈ ലോകത്തിലെ നമ്മുടെ ജീവിതത്തിലെ വർക്ക്. അന്നേരം ആ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ നടക്കണമെങ്കിൽ നമ്മൾ ക്രൂശെടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ സാങ്ക്ടിഫിക്കേഷൻ നടക്കുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ പറഞ്ഞ പോലെ സാങ്ക്ടിഫിക്കേഷൻ എന്നത് നമ്മൾ ചെയ്തെടുക്കുന്നതല്ല, കർത്താവ് നമ്മൾ കൂടി ചെയ്തെടുക്കുന്നതാണ്. എന്നാൽ നമ്മൾ കർത്താവിന് അവൈലബിൾ ആയിട്ടിരിക്കുകയും കർത്താവിൽ വസിക്കുകയും ക്രൂശെടുക്കുകയും ചെയ്യുന്നതുള്ളത് നമ്മുടെ അടുത്ത് പറയുന്ന കാര്യമാണ്. അതൊരു സെൽഫ് എഫേർട്ട് അല്ല, അത് നമ്മൾ കർത്താവിന് അവൈലബിൾ ആയിട്ട് കൊടുക്കണം. നമ്മൾ പാപത്തിൽ നിന്ന് സ്വതന്ത്രരായതുകൊണ്ട് ദൈവത്തിന് അത് നമ്മൾ ചെയ്തെടുക്കാനായിട്ട് കഴിയും. നേരെ ക്രൂശിന്റെ ശക്തി എന്നത് നമ്മളെ പിശാചിന്റെ അധികാരത്തിൽ നിന്നും പിശാചിന്റെ രാജ്യത്തിൽ നിന്നും ദൈവരാജ്യത്തിലേക്ക് ആക്കിയെന്ന് മാത്രമല്ല, പിശാചിന്റെ അധികാരത്തിന്റെ ഫുൾ ഇൻഫ്ലുവൻസിൽ നിന്ന് നമ്മളെ വിട്ടുവിച്ച് കർത്താവിന് അനുരൂപമായിട്ട് നമ്മളെ രൂപാന്തരപ്പെടുത്തുക എന്നുള്ളതും ക്രൂശിന്റെ തന്നെ പ്രവൃത്തിയാണ്. അത് ക്രൂശിന്റെ ശക്തിയിൽ കൂടി മാത്രമാണ് നടക്കുന്നത്. അന്നേരം ലോകത്തിൽ നിന്ന് നമ്മൾ വിളിച്ചു വേർതിരിച്ചു, എന്നാൽ നമ്മളെ വിശുദ്ധീകരിക്കുന്ന ഒരു പ്രവൃത്തി കർത്താവിനുണ്ട്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 17:15-17 വാക്യങ്ങൾ യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞത്. നമുക്ക് വേണമെങ്കിൽ എടുത്തുനിന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 15:17 വാക്യങ്ങൾ അവിടെ ഇങ്ങനെയാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ലോകം, നിങ്ങൾ ലോകക്കാർ ആയിരുന്നുവെങ്കിൽ ലോകം നിങ്ങളെ പകയ്ക്കുമായിരുന്നു. സോറി പതിനേഴാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുകയാണ് അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, പതിനേഴിന്റെ പതിനഞ്ചിൽ പറഞ്ഞിരിക്കുകയാണ് അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല എന്ന് പറഞ്ഞാൽ ലോകത്തിൽ നിന്ന് അവരെ എടുത്ത് വേറെവിടെയെങ്കിലും കൊണ്ടുപോകണമെന്നല്ല, ഈ ലോകത്തിൽ തന്നെ അവരെ ഈ ലോകത്തിൽ നിന്ന് വിളിച്ചു വേർതിരിച്ചു അവരെ ഈ ലോകത്തിൽ തന്നെ ആക്കിയിരിക്കുന്നു. എന്നാൽ ഈ ലോകത്തിൽ അവരായിരിക്കുമ്പോൾ അവരെ ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണമെന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു. അന്നേരം എന്താണ് കർത്താവ് ഈ ഭൂമിയിൽ ചെയ്യുന്നത്? ഒരുവനെ പിശാചിന്റെ അധികാരത്തിൽ നിന്ന് ഈ ലോകത്തിൽ നിന്ന് വിളിച്ച് വേർതിരിച്ച് ഈ ലോകത്തിൽ നിന്ന് കർത്താവ് എടുക്കുന്നില്ല, അതിനു പകരം ഈ ലോകത്തിൽ തന്നെ നിർത്തിയിട്ട് പിശാചിന്റെ അധികാരം അവനിൽ വരാതിരിക്കാൻ, പിശാചിന്റെ കയ്യിൽ അവൻ അകപ്പെടാതിരിക്കാനായിട്ട് കർത്താവ് അവനെ പ്രൊട്ടക്ട് ചെയ്യുന്നതെന്ന് മാത്രമല്ല അവനെ വിശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. അന്നേരം ദൈവത്തിന്റെ വചനം, ക്രൂശിന്റെ വചനം രണ്ടാമതായി ചെയ്യുന്നത് ഇവനെ വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്, സാങ്ക്ടിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സാങ്ക്ടിഫിക്കേഷൻ വർക്ക് നമ്മളുടെ ജീവിതത്തിൽ നടന്നില്ല എങ്കിൽ നടക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലോകത്തിന് അനുരൂപമായി തീരും, നമ്മുടെ മനസ്സ് ലോകത്തിന് അനുരൂപമായി തീരും. അങ്ങനെ സംഭവിക്കരുത് എന്നാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ കർത്താവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ ഈ ലോകത്തിൽ നിന്ന് വിളിച്ച് വേർതിരിച്ചു, പിശാചിന്റെ അധികാരത്തിൽ നിന്ന് മാറ്റി നമ്മളെ ദൈവരാജ്യത്തിന്റെ ഭാഗമാക്കി തീർത്തു, എന്നിട്ട് ദൈവത്തിന്റെ വചനം നമ്മൾ കൂടി ആ വിശുദ്ധീകരണത്തിന്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ, ക്രൂശിന്റെ രണ്ടാമത്തെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടേയിരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് പുതുക്കി നമ്മൾ രൂപാന്തരപ്പെടുകയും നമ്മൾ കർത്താവിന് അനുരൂപം ആയിക്കൊണ്ടിരിക്കുകയും ചെയ്യും. റോമാലേഖനം അതിന്റെ പന്ത്രണ്ടാമത്തെ അധ്യായത്തിന്റെ രണ്ടാമത്തെ വാക്യത്തിൽ അതാണ് എഴുതിയിരിക്കുന്നത്, ഈ ലോകത്തിന് അനുരൂപമാകാതെ ഡു നോട്ട് ബി കൺഫോം ടു ദിസ് വേൾഡ്. അന്നേരം ഞാൻ ഈ വേൾഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. ഈ സർവ്വലോകവും പിശാചിന്റെ അധികാരത്തിലിരിക്കുന്നു എന്ന് പറയുമ്പോൾ പിശാചിന്റെ അധികാരത്തിലുള്ള ഈ ലോകത്തിന് നമ്മൾ അനുരൂപരാകരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് അനുരൂപരാകാതിരിക്കുന്നത്? എക്സ്റ്റേണലി കുറെ കാര്യങ്ങൾ കൊണ്ട് നമ്മൾ അനുരൂപരാകരുത് എന്നല്ല പറഞ്ഞിരിക്കുന്നത്, മനസ്സ് പുതുക്കി നമ്മുടെ ഇന്റേണലി ഉള്ള അനുരൂപത്തിന്റെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. എക്സ്റ്റേണലി നമുക്ക് കുറെ കാര്യങ്ങൾ മാറ്റാൻ കഴിഞ്ഞാലും ഇന്റേണലി നമ്മൾ ഹൃദയം കൊണ്ട് നമുക്ക് ലോകത്തിന് അനുരൂപമായിട്ട് നമുക്ക് ജീവിക്കാനായിട്ട്. അതാണ് ബാബിലോണിയ സിസ്റ്റത്തിലേക്ക് നമ്മുടെ ഹൃദയം കൊണ്ട് നമ്മൾ അങ്ങനെ നമുക്ക് ജീവിക്കുന്നവരെയാണ് യാക്കോബ് വ്യഭിചാരികളെന്നും ക്രൂശിന്റെ ശത്രുക്കളെന്നും പറഞ്ഞിരിക്കുന്നത്. അന്നേരം അകത്തുള്ള കാര്യമാണ് ഇവിടെയും റോമാലേഖനത്തിന്റെ 13-ാമത്തെ അധ്യായത്തിൽ പൗലോസും പറഞ്ഞിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ലോകത്തിന് രൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. എന്നിട്ട് അവിടെ ഇംഗ്ലീഷിൽ വായിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുന്നത്, ഡു നോട്ട് ബി കൺഫോം ടു ദിസ് വേൾഡ് ബട്ട് ബി ട്രാൻസ്ഫോംഡ് ബൈ റിന്യൂയിങ് യുവർ മൈൻഡ്. അന്നേരം ഇതിന് ഒരു കാര്യത്തോട് കൺഫോംഡ് ആവരുത് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ഹൃദയം, നിങ്ങളുടെ മനസ്സ് ട്രാൻസ്ഫോംഡ് ആവണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തിലേക്കാണ് ട്രാൻസ്ഫോംഡ് ആകേണ്ടത് എന്നുള്ളതിനെപ്പറ്റി 2 കൊരിന്ത്യർ അതിന്റെ 3-ാമത്തെ അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ പൗലോസ് തന്നെ എന്തിലേക്കാണ് നമ്മൾ കൺഫോംഡ് ആവുന്നത് എന്നതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ഇരിക്കുന്നത്, മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. ബട്ട് വി ഓൾ വിത്ത് അൺവെയിൽഡ് ഫേസ് ബിഹോൾഡിംഗ് ആസ് ഇൻ എ മിറർ ദ ഗ്ലോറി ഓഫ് ദ ലോർഡ് ആൻഡ് ബീങ് ട്രാൻസ്ഫോംഡ് ഇൻ ടു ദ സെയിം ഇമേജ് ഫ്രം ഗ്ലോറി ടു ഗ്ലോറി. അന്നേരം ഒരിടത്തു നിന്ന് നമ്മളെ വിളിച്ചു വേർതിരിച്ചു നമ്മളെ ലോകത്തിൽ തന്നെ ദൈവരാജ്യത്തിലാക്കി വെച്ചു, ദൈവത്തിന്റെ വചനം നമ്മളെ വിശുദ്ധീകരിക്കുന്നു. ആ സാങ്ക്ടിഫിക്കേഷൻ വർക്ക് നമ്മൾ നടക്കുന്തോറും നമ്മൾ മനസ്സുകൊണ്ട് ഈ ലോകത്തിൽ നിന്നുള്ള അറ്റാച്ച്മെന്റിൽ നമ്മൾ വേർപെടുകയും നമ്മൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് നമ്മുടെ മനസ്സ് കർത്താവിന്റെ അനുരൂപമായി മാറ്റപ്പെട്ടുകൊണ്ടേയിരിക്കും. അങ്ങനെ നമ്മൾ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് കർത്താവിന്റെ സ്വഭാവത്തോട് അനുരൂപമായിക്കൊണ്ടേയിരിക്കും. നമ്മൾ കറയും കളങ്കവും വാട്ടവും ഒന്നുമില്ലാത്ത മണവാട്ടിയായി നമ്മളെ കർത്താവ് ഒരുക്കിക്കൊണ്ടേയിരിക്കും. ഈ സുവിശേഷം ഈ ലോകത്തിന്റെ ദൈവം മറച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് താഴേക്ക് വരുമ്പോൾ പറഞ്ഞിരിക്കുന്നത്. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ ഈ തേജസ്സുള്ള സുവിശേഷം പ്രകാശിപ്പാതിരിക്കാൻ ഈ ലോകത്തിന്റെ ദൈവം ഈ ലോകത്തിലെ കാര്യങ്ങളിലേക്ക് മനുഷ്യന്റെ മനസ്സിനെ വീണ്ടും തിരിച്ച് അവനെ ഒരു വ്യഭിചാരിയാക്കി ദൈവത്തിന്റെ ശത്രുവാക്കി ലോകത്തോട് കൺഫോംഡാക്കി ഈ സിസ്റ്റത്തിന്റെ ഭാഗമാക്കി തീർക്കുന്നു. അന്നേരം ദൈവത്തിന്റെ പർപ്പസ് ഇതാണ്, അവനെ വീടിച്ചു വേർതിരിച്ചു ദൈവരാജ്യത്തിലാക്കി വെച്ചു അവന്റെ മനസ്സ് പുതുക്കി ദൈവത്തിന്റെ ക്രൂശിന്റെ വചനം. ഈ ക്രൂശിന്റെ വചനത്തെ പറ്റിയാണ് ഇവിടെ തേജസ്സുള്ള സുവിശേഷം എന്ന് പറഞ്ഞത്, ഗ്ലോറിയസ് ഗോസ്പെൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ തേജസ്സുള്ള സുവിശേഷം അവൻ വർക്ക് ചെയ്യുമ്പോൾ അവൻ കർത്താവിന്റെ അനുരൂപമായിക്കൊണ്ടേ വളർന്നുകൊണ്ടേയിരിക്കും. ഇത് പിശാചിന് തടയാനായിട്ട്. അവൻ ഏതായാലും പിശാചിന്റെ രാജ്യത്തിൽ നിന്ന് മാറി എന്ന് ഇവൻ കാണുമ്പോൾ ഇവനെ വീണ്ടും ഇവന്റെ മനസ്സ് ഇവനെ കുരുടാക്കി ഇവനെ തിരിച്ച് ഈ പിശാചിന്റെ അധികാരത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പൈശാചിക ശ്രമമാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത്, ലോകത്തെയും ലോകത്തിനുള്ളതിനെയും സ്നേഹിക്കരുത്, ജഡമോഹം കൺമോഹം ലോകത്തിന്റെ പ്രതാപം ഇവയെല്ലാം പിതാവിൽ നിന്നല്ല ലോകത്തിൽ നിന്നത്രയാകുന്നു എന്ന് യോഹന്നാൻ പറഞ്ഞതാണ്. അന്നേരം ഇതൊരു വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റാണ്. അന്നേരം ഈ കാര്യം നമ്മുടെ ജീവിതത്തിൽ തുടർച്ചയായിട്ട് നടക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം ഞാൻ പറഞ്ഞത് യഥാർത്ഥമായിട്ട് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ പിശാചിന്റെ അടിമത്വത്തിൽ നിന്നും രക്ഷിക്കപ്പെട്ടു, വിടുതൽ പ്രാപിച്ചു. പിശാചിന് അവന്റെ മേൽ അധികാരമില്ലായെങ്കിലും പിശാചിനോട് ദൈവമക്കൾക്ക് പോരാട്ടമുണ്ട്. പോരാട്ടം അവസാനിച്ചിട്ടില്ല. പോരാട്ടം അവസാനമായി കർത്താവ് അവനെ തന്റെ വായിലെ ശ്വാസത്താൽ നശിപ്പിച്ച് അവൻ എന്നേക്കുമായി നശിപ്പിക്കുന്നതുവരെയും ദൈവമക്കൾക്കും ദൈവസഭയ്ക്കും പൈശാചിക ശക്തികളോട് പോരാട്ടമുണ്ട്. അത് ജഡരക്തങ്ങളോടുള്ള പോരാട്ടമല്ല. ജഡരക്തങ്ങളോട് നമുക്ക് പോരാട്ടമുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും പിശാചിനോട് പോരാടാനായിട്ട് കഴിയത്തില്ല. നമ്മുടെ ആയുധം കാണുകയില്ല. നമുക്ക് ഈ ലോകത്തിൽ ഏതെങ്കിലും മനുഷ്യന്റെ അടുത്ത് നമുക്ക് ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ എന്ത് കാര്യം കൊണ്ടാണെങ്കിലും, ഈവൻ ഡോക്ടറുടെ കാര്യത്തിലാണെങ്കിൽ പോലും നമ്മൾ മനുഷ്യനെ പകയ്ക്കുക എന്നൊക്കെ കാണുന്ന കാര്യങ്ങൾ അതാണ്. അതിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും നമ്മൾ മനുഷ്യരുടെ അടുത്ത് ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിശാചിന്റെ അടുത്ത് ഫൈറ്റ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. പിശാചിന്റെ കയ്യിൽ ആയുധമായി നമ്മൾ തീരും. എന്നാൽ പിശാചിനോട് ജഡരക്തങ്ങളോട് ഫൈറ്റ് ചെയ്യാത്ത നമ്മുടെ ശക്തിയും നമ്മുടെ യഥാർത്ഥത്തിലുള്ള റിസോഴ്സ് അല്ല പിശാചിനെതിരെ നമ്മൾ ഉപയോഗിക്കണമെന്നാണ് നമ്മൾ എഫേസ്യ ലേഖനം 5 അധ്യായത്തിൽ കാണുന്നത്. എന്നാൽ ഈ പോരാട്ടം യഥാർത്ഥത്തിൽ നമ്മൾ വീണ്ടും ജനിക്കുമ്പോൾ തുടങ്ങുന്നതാണ്. വീണ്ടും ജനിക്കുമ്പോൾ നമ്മൾ ദൈവരാജ്യത്തിൽ നിന്ന് പിശാചിന്റെ രാജ്യത്തിൽ നിന്നും ദൈവരാജ്യത്തിലേക്ക് കടക്കുന്ന നിമിഷം തൊട്ടാണ് പോരാട്ടം തുടങ്ങുന്നത്. കാരണം അതിനു മുമ്പ് പോരാടേണ്ട കാര്യമില്ല. കാരണം നമ്മൾ പിശാചിന്റെ രാജ്യത്തിലായിരുന്നു. ഈ പോരാട്ടം നടക്കുന്നത് നമ്മുടെ മനസ്സിലാണ്. കാരണം പിശാചിന്റെ അടിമത്തത്തിൽ നമ്മൾ വിടുവിക്കപ്പെട്ടതോടുകൂടി പോരാട്ടം നമ്മുടെ ഹൃദയത്തിൽ നിൽക്കില്ല. ആ ഹൃദയം പരിച്ഛേദന ചെയ്യപ്പെട്ടു, പരിശുദ്ധാത്മാവ് നമ്മൾ വസിക്കാൻ തുടങ്ങിയതോടുകൂടി ആ ബാറ്റിൽ എന്നത് നമ്മുടെ മൈൻഡിലേക്ക് മാറുകയാണ്, ഷിഫ്റ്റ് ചെയ്യപ്പെട്ട് മൈൻഡിലേക്ക് മാറുകയാണ്. അന്നേരം ഈ മനസ്സിലാണ് യഥാർത്ഥത്തിൽ പോരാട്ടം നടക്കുന്നത്. അതുകൊണ്ടാണ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ മനസ്സിൽ പിശാച് നമ്മളെ വീണ്ടും അടിമയാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഫ്ലുവൻസുകൾ കൊണ്ടുവരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ആ ഫൈറ്റിൽ നമുക്ക് വിജയിക്കാനായിട്ട് കഴിയും. കാരണം നമ്മൾ പാപത്തിൽ നിന്നും സ്വതന്ത്രരായി കഴിഞ്ഞു. പിശാചിന്റെ അടിമത്തത്തിൽ മാത്രമല്ല യേശു ക്രിസ്തു നമ്മൾ വസിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളിൽ വസിക്കുന്നവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണെന്ന് പറഞ്ഞതിന്റെ കാര്യം അതാണ്. ഈ ലോകത്തിൽ നിന്ന് നമ്മളെ ജഡമോഹം കൊണ്ടും കൺമോഹം കൊണ്ടും ജീവനത്തിന്റെ പ്രതാപം കൊണ്ടും പിശാച് നമ്മളെ ഈ ആ ലോകത്തിന്റെ അധികാരി നമ്മളെ ഫൈറ്റ് ചെയ്യാനായിട്ട് വരുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനായതുകൊണ്ട് അവനെക്കൊണ്ട് നമുക്ക് ശക്തിയോടുകൂടി നമുക്ക് ഇവനെ പിശാചിനെ തോൽപ്പിക്കാനായിട്ട് കഴിയും. ഈ പോരാട്ടത്തിൽ നമുക്ക് ജയിക്കാനായിട്ട് കഴിയും. അത് നമ്മുടെ ശക്തി കൊണ്ട് സാധ്യമല്ല. നമ്മുടെ ഓൺ പവർ കൊണ്ട് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് രക്ഷിക്കപ്പെട്ടതിന് ശേഷവും നമുക്ക് സാധ്യമല്ല. അതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലെല്ലാം ചിന്തിച്ചത്. ബൈ സെൽഫ് എഫേർട്ട് കൊണ്ട് നമുക്ക് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പോ രക്ഷിക്കപ്പെട്ടതിന് ശേഷമോ കഴിയുകയില്ല. ന്യായപ്രമാണത്തിന്റെ അടിയിൽ നിന്ന് നമ്മളെ വിടുവിച്ചത് തന്നെ ആ ഒരു പ്രിൻസിപ്പിൾ കൊണ്ട് നമുക്ക് വിജയിക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. എന്നാൽ ദൈവത്തിന്റെ ആയുധവർഗം കൊണ്ട് നമുക്ക് പിശാചിനോട് പോരാടാനായിട്ടും ഈ ഫൈറ്റിൽ നമുക്ക് ജയിക്കാനായിട്ടും കഴിയും. ഇതിനെപ്പറ്റിയാണ് 2 കൊരിന്ത്യർ അതിന്റെ 10 അധ്യായത്തിന്റെ 4-5 വാക്യങ്ങളിൽ പൗലോസ് വീണ്ടും പറഞ്ഞിരിക്കുന്നത്. 2 കൊരിന്ത്യർ അതിന്റെ 10 അധ്യായത്തിന്റെ 4-5 എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞ അതേ കാര്യം തന്നെ വേറൊരു രീതിയിൽ പറഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങൾക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളും ജഡീയങ്ങളല്ല. കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളത് തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏതു വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കിയിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി നമ്മുടെ മനസ്സിൽ ഉയർച്ചകൾ പൊങ്ങുവരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ആ ഉയർച്ചകളെ പിടിച്ചടക്കാനായിട്ട് നമുക്ക് കഴിയും. നമ്മുടെ ശക്തി കൊണ്ട് നമുക്ക് കഴിയില്ല, നമ്മുടെ ഓൺ ശക്തി കൊണ്ട് കഴിയില്ല. പക്ഷെ നമ്മളൊരു കർത്താവ് വസിക്കുന്നതുകൊണ്ട് നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ലാത്തതുകൊണ്ട് നമുക്ക് നമ്മുടെ മനസ്സിൽ പിശാചു കൊണ്ടിരുന്ന എല്ലാ ഫൈറ്റുകളെയും നമുക്ക് പിടിച്ചടക്കാനായിട്ട് ചെയ്യും. ഞാൻ മനസ്സിലാക്കുന്നത് പലപ്പോഴും ഡിസ്കറേജ്മെന്റ് എന്നും കണ്ടംനേഷൻ എന്നും പറയുന്ന രണ്ട് ആയുധങ്ങളാണ് പിശാച് മനസ്സിൽ കൊണ്ടുവന്ന് നമ്മളെ തളർത്തിക്കളയാനായിട്ട് ശ്രമിക്കുന്നത്. പല സാഹചര്യങ്ങൾ കൂടി ഞാൻ കഴിഞ്ഞ ആഴ്ചയിലും നമ്മുടെ ചർച്ചയിൽ ഒരു സഹോദരന്റെ അടുത്ത് സംസാരിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കുകയായിരുന്നു ഡിസ്കറേജ്മെന്റ് കൊണ്ട് പിശാച് തളർത്താനായിട്ട് കഴിയും. പക്ഷേ ദൈവശക്തിയിൽ അതിനെ ജയിക്കാനായിട്ട് നമുക്ക് കഴിയും. ഞാനൊരു സഹോദരനെ കണ്ടപ്പോഴും വളരെ എൻകറേജ്മെന്റ് തോന്നി. അദ്ദേഹം വളരെ ഡിസ്കറേജ്മെന്റിൽ കൂടി കടന്നു പോകേണ്ട ഒരു സാഹചര്യമായിരുന്നു മാനുഷികമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ. എന്നാൽ അദ്ദേഹം ദൈവത്തിന്റെ ശക്തിയിൽ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് തന്റെ വിചാരങ്ങളെ ക്രിസ്തുവിന് അനുരൂപം ക്രിസ്തുവിനെതിരായിട്ട് ഉയരുന്ന ഡിസ്കറേജ്മെന്റിന്റെയും കണ്ടമിനേഷന്റെയും അല്ലെങ്കിൽ നിരാശയുടെയും ചിന്തകളെ പിടിച്ചടക്കി വിജയിക്കുന്നത് കാണുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇത് സാധ്യമാണ് എന്ന് ദൈവവചനം പറയുന്നു. കാരണം നമ്മൾ പാപത്തിൽ നിന്ന് സ്വതന്ത്രരായതുകൊണ്ടും നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ലാത്തതുകൊണ്ടും കോട്ടകളെ ഇടിപ്പാൻ തക്കവണ്ണം ശക്തിയുള്ളതായതുകൊണ്ട്. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത് പാതാള ഗോപുരങ്ങൾക്ക് ദൈവത്തിന്റെ സഭയെ ജയിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞത്. കോട്ടകളെ ഇടിപ്പാൻ തക്കവണ്ണം ശക്തിയുള്ളതാണ് നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ. അത് ദൈവികമാണ്, സ്പിരിച്വലാണ്. പിശാചിന് ആയുധവർഗമില്ല. കൊലോസ് ലേഖനം രണ്ടാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറയുകയാണ് പിശാചിനെ ക്രൂശിൽ കർത്താവ് ഡിസാം ചെയ്തു. പിശാചിന് തന്ത്രങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നാൽ നമുക്ക് ആയുധവർഗങ്ങളും കൊണ്ട്, അത് ജഡീകമായിട്ടുള്ള ആയുധവർഗങ്ങളല്ല, അത് പരിശുദ്ധാത്മാവിന്റെ ആയുധവർഗങ്ങളാണ്. ആ ആയുധവർഗങ്ങൾ കൊണ്ട് നമുക്ക് പിശാചിനോട് പോരാടുകയും പിശാചിനെ ജയിക്കുകയും നമ്മുടെ മൈൻഡിൽ നമ്മൾ വരുന്ന എല്ലാ ഉയർച്ചകളെയും നമുക്ക് പിടിച്ചടക്കാനായിട്ട് കഴിയുകയും ചെയ്യും. അന്നേരം നമ്മൾ നമ്മുടെ മനസ്സ് തുടർച്ചയായി ദൈവവചനത്താൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ, കർത്താവ് പറഞ്ഞപോലെ വചനത്താൽ അവരെ ശുദ്ധീകരിക്കണമെന്ന് പറഞ്ഞപോലെ ദൈവവചനം നമ്മൾ വായിക്കുമ്പോൾ, യഥാർത്ഥത്തിലുള്ള ക്രൂശിന്റെ വചനം നമ്മൾ മനസ്സിലാക്കുമ്പോൾ, നമ്മളതിന് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ മൈൻഡ് റിന്യൂഡ് ആകുകയാണ്, നമ്മൾ ഫെയ്ത്ത് വർക്ക് ചെയ്യുകയാണ്. അങ്ങനെ പിശാചിന്റെ സ്ട്രോങ് ഹോൾസിനെ നമുക്ക് ഇടിച്ച് കളയുവാൻ കഴിയും എന്നാണ് ദൈവം പഠിപ്പിക്കുന്നത്. അന്നേരം ഞാൻ പറഞ്ഞത് രക്ഷിക്കപ്പെട്ട മക്കൾക്ക്, ദൈവമക്കൾ പിശാചിന്റെ അടിമയല്ല, എന്നാൽ പിശാചിനോട് പോരാട്ടമുണ്ട്. പിശാചിനോടുള്ള പോരാട്ടം, ദുഷ്ടാത്മസേനകളുടെ പോരാട്ടം എന്നുള്ളത് നമ്മുടെ മനസ്സിൽ ഉയരുന്ന, ദൈവത്തിനെതിരെ ഉയരുന്ന പിശാച് കൊണ്ടുവരുന്ന ചിന്തകളെ പിടിച്ചടക്കിക്കൊണ്ടാണ് നമ്മൾ പോരാട്ടമുള്ളത്. അന്നേരം ഞാൻ പറഞ്ഞത് ഈ പോരാട്ടം നമ്മുടെ ഇൻഡിവിജ്വലാണ്. ഇൻഡിവിജ്വലായി നമ്മൾ ആ പോരാട്ടത്തിൽ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ വിജയിക്കുമ്പോൾ നമ്മൾ ദൈവരാജ്യത്തിൽ ജെറുസലേമിന്റെ ഭാഗമാണ്, ദൈവത്തിന്റെ മണവാട്ടിയായി നമ്മൾ ഒരുക്കപ്പെടുകയാണ്. എന്നാൽ നമ്മൾ മനസ്സ്, അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നിങ്ങളുടെ മനസ്സ് പിശാജ് കൊണ്ടുപോയോ എന്ന് ഞാൻ സംശയിക്കുന്നു എന്ന് പറഞ്ഞത്. സർപ്പം ഹവായ ഉപായത്തിൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ട് വേറൊരു സുവിശേഷത്തിലേക്ക് തിരിഞ്ഞുപോയെന്ന് ചിന്തിക്കും. എന്നാൽ നമ്മുടെ മനസ്സിലാണ് ഈ പോരാട്ടം. നമ്മൾ ഇൻഡിവിജ്വലായി നമ്മൾ ഈ പോരാട്ടം നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കണം. ഇല്ല എങ്കിൽ, നമ്മൾ ജെറുസലേമിലാണ് എങ്കിലും നമ്മൾ ബാബിലോണിയ സിസ്റ്റത്തിന്റെ ഭാഗമായി തീരും. ഈ ഒരു പോരാട്ടം തുടർച്ചയായിട്ടുള്ളതാണ്. വേറൊരു പോരാട്ടവും നമുക്കുണ്ട്. അത് ഈ ബാബിലോണിയൻ സിസ്റ്റത്തോടാണ്. ഒന്ന്, നമ്മളുടെ ഇൻഡിവിജ്വലായിട്ടുള്ള നമ്മളെ പേഴ്സണലായിട്ടുള്ളതാണെങ്കിൽ, രണ്ട്, ഈ ഭൂമിയിലുള്ള ദൈവവചന വിരുദ്ധമായിട്ടുള്ള ബാബിലോണിയ സിസ്റ്റത്തിനോട് നമുക്കൊരു പോരാട്ടമുണ്ട്. അന്നേരം അതാണ് നമ്മൾ കഴിഞ്ഞ അതിന്റെ ദൈവസഭയുടെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ കാണുന്നത്, ദൈവവചന വിരുദ്ധമായിട്ടുള്ള ദൈവസഭയുടെ കൺസ്ട്രക്ഷന് ചേരാത്തതായിട്ടുള്ള ബാബിലോണിയ സിസ്റ്റം, പൈശാചിക സിസ്റ്റത്തിൽ നിലനിൽക്കുന്ന എല്ലാ സിസ്റ്റത്തോടും നമുക്കൊരു പോരാട്ടമുണ്ട് എന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു. എന്നൊരു വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ നമുക്ക് പിശാചിനോടും അവന്റെ ദുഷ്ടാത്മ സേനകളോടും നമുക്ക് പോരാട്ടമുണ്ട് എങ്കിൽ, അതേപോലെ തന്നെ ദൈവത്തിന് വിരുദ്ധമായിട്ടുള്ള എല്ലാ സിസ്റ്റത്തോടും നമ്മൾ എതിർത്ത് നിൽക്കുകയും അത്തരം സിസ്റ്റത്തിൽ നിന്നും നമ്മൾ പുറത്തു വരികയും ചെയ്യണമെന്ന് ദൈവം പഠിപ്പിക്കുന്നു. ഇത് രണ്ടും ദൈവം പഠിപ്പിക്കുന്നതാണ്. ഇത്തരം സിസ്റ്റങ്ങളിൽ നിന്നും നമ്മൾ പുറത്തു വന്നില്ല എങ്കിൽ നമ്മൾ വീണ്ടും ഈ പറഞ്ഞതുപോലെ നമ്മളെ ഇത് ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ പല കാര്യങ്ങളിൽ പലരും ഈ കാര്യങ്ങളിൽ കോംപ്രമൈസ് ചെയ്യുന്നവരാണ്. ഞാൻ ഇവിടെയും നമുക്ക് രണ്ട് കൂട്ടരെ നമുക്ക് കാണാനായിട്ട് കഴിയും. രണ്ട് തരത്തിലുള്ള ആൾക്കാരെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഒരു കൂട്ടർ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ സാങ്ക്ടിഫിക്കേഷൻ അവരുടെ ജീവിതത്തിൽ നടക്കുന്നതാണ്. അവർ യഥാർത്ഥത്തിൽ ക്രൂശെടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുകയും പിശാചിനോടും അവന്റെ രാജ്യത്തോടും എതിർത്ത് നിൽക്കുകയും അവരുടെ ജീവിതത്തിൽ വിശുദ്ധീകരണം നടക്കുകയും ചെയ്യുന്നവർ വ്യക്തിപരമായി ഇവർ വിശുദ്ധരാണ്. അവരെ അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, അതാണ് ഏറ്റവും പ്രയോറിറ്റി ആയിട്ടുള്ള കാര്യം. അങ്ങനെ ആ രീതിയിൽ അവർ വിശുദ്ധരാണ്. എന്നാൽ അവർ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമാണ്, ദൈവവചന വിരുദ്ധമായിട്ടുള്ള ഒരു ബാബിലോണിയൻ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നതാണ്. അവിടെ അവർ കോംപ്രമൈസ് ചെയ്യുന്നു. വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ അവർ വിശുദ്ധരായിരിക്കാം, അവർ രക്ഷിക്കപ്പെട്ടവരായിരിക്കാം, ദൈവമക്കളായിരിക്കാം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം, അവർ ക്രൂശെടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുന്നുണ്ടായിരിക്കാം, ദൈവത്തിന്റെ വചനം അവരെ വിശുദ്ധീകരിക്കുകയും അവർ ഈ ലോകത്തിന് അനുരൂപമാകാതെ ദൈവത്തിന് അനുരൂപമായി ട്രാൻസ്ഫോം ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിലും അവരൊരു സിസ്റ്റത്തിന്റെ ഭാഗമാണ്. ആ സിസ്റ്റം എന്നത് പറയുന്നത് ഒരു ബാബിലോണിയൻ സിസ്റ്റമാണ്, ദൈവവചന വിരുദ്ധമായിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് അവർക്ക് ഇരിക്കാം. വേറൊരു കൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള ദൈവവചനപ്രകാരമുള്ള ഒരു ദൈവസഭയുടെ ഭാഗമാണ്, വീണ്ടും ജനിച്ച് യഥാർത്ഥത്തിലുള്ള ദൈവസഭയുടെ ഭാഗമായിട്ട് നിൽക്കുന്നവരാണ്. ഒന്നുകിൽ അവർ ആ സിസ്റ്റത്തിൽ നിന്ന് പുറത്തു വന്നവരാണ്, വന്ന് യഥാർത്ഥ ദൈവസഭയുടെ ഭാഗമായി ദൈവവചനപ്രകാരമുള്ള, ഞാൻ അതിന്റെ ഡീറ്റെയിലേക്ക് ഞാൻ എനിക്ക് പോകേണ്ട കാര്യമില്ല വീണ്ടും, കാരണം കഴിഞ്ഞൊരു 10 ദിവസമായിട്ട് നമ്മൾ അതുതന്നെയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതിന് ദൈവവചനപ്രകാരമുള്ള ഒരു സഭയുടെ ഭാഗമായിട്ട് അവർ നിൽക്കുകയാണ്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ ദൈവത്തിന്റെ ക്രൂസിന്റെ സാങ്ക്ടിഫിക്കേഷൻ വർക്ക് നടക്കാതെ ഇവർ ദൈവസഭകളിൽ കോംപ്രമൈസ് ആയിട്ടായിരിക്കുന്നതാണ്. മറ്റവർ കോംപ്രമൈസ് ആയിട്ടുള്ള സിസ്റ്റത്തിൽ യഥാർത്ഥത്തിൽ ദൈവത്തിന് വേണ്ടി ദൈവവചന പ്രകാരം ഇല്ലെങ്കിൽ അവരുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ വിശുദ്ധരായിട്ട് നിൽക്കുന്നവരാണെങ്കിൽ ഇവർ ദൈവവചന പ്രകാരമുള്ള ഒരു സിസ്റ്റത്തിൽ ദൈവസഭയിൽ കോംപ്രമൈസ് ആയിട്ട് നിൽക്കുന്നതാണ്. ഇവർ ഈ രണ്ടു പേരുടെത്തും ദൈവത്തിന് സംസാരിക്കാനായിട്ടുണ്ട്. ഇവർ രണ്ടുപേരുടെത്തും പറയാനുള്ളത് രണ്ട് ഡിഫറന്റ് മെസ്സേജാണ്. ഒന്ന്, ദൈവസഭയിൽ യഥാർത്ഥത്തിലുള്ള ദൈവസഭയിൽ നിന്നുകൊണ്ട് ഹൃദയം കൊണ്ട് ബാബിലോണിയൻ സിസ്റ്റത്തിനോട് ഇല്ലെങ്കിൽ ലോകത്തിനോട് അനുരൂപമായിരിക്കുന്ന അവരെടുത്ത് കർത്താവ് പറഞ്ഞിരിക്കുന്നത് മാനസാന്തരപ്പെടുവെന്നാണ്. അതാണ് യാക്കോബിന്റെ ലേഖനം 4:4, 8 നമ്മൾ കണ്ടത്. യാക്കോബ് പറയാണ്, വ്യഭിചാരികളായുള്ള ഒരേ ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വം എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? എന്നിട്ട് 8 വരുമ്പോൾ പറയാണ്, മാനസാന്തരപ്പെടുവിൻ, നിങ്ങൾ കരഞ്ഞ് നിലവിളിക്കുവെന്ന് പറയാണ്. സഹോദരന്മാരെ എന്ന് പറഞ്ഞ് തുടങ്ങി ദൈവസഭയിൽ അഡ്രസ് ചെയ്യുന്ന ഒരു മെസ്സേജാണ് പറഞ്ഞത്. അന്നേരം അവരടുത്ത് ദൈവം പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ മാനസാന്തരപ്പെടണമെന്നാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ മാനസാന്തരപ്പെടുകയും നിങ്ങൾ ക്രൂശിന്റെ വർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ രൂപാന്തരം ഉണ്ടാവുകയും ചെയ്യണമെന്നാണ് ദൈവം അവരടുത്ത് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ രണ്ടാമത്തെ കൂട്ടരത്ത് കർത്താവ് പറഞ്ഞിരിക്കുന്നത് അവരുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടു പോരുവെന്നാണ്. വെളിപാട് പുസ്തകം 18:4 പറയാണ്, എന്റെ ജനമായുള്ളവരെ അവളുടെ ബാധയിൽ നിങ്ങൾക്ക് പങ്കുകാരാവാതിരിപ്പാൻ അവളിൽ നിന്ന് പുറപ്പെട്ടു പോരുവിൻ. അന്നേരം ഒരു കൂട്ടരെടുത്ത് മാനസാന്തരപ്പെടാനായിട്ട് പറയാണ്, കാരണം അവർക്ക് പുറപ്പെടേണ്ട കാര്യമില്ല, അവർ നിൽക്കുന്നത് യഥാർത്ഥ സ്ഥലത്താണ്. രണ്ടാമത്തെ കൂട്ടരെടുത്ത് പറയാണ് കമൌട്ട് എന്ന് പറയാണ്, അവളിൽ നിന്ന് പുറപ്പെട്ടു വരും. അതായത് ഇത് രണ്ടും ദൈവവചനം പഠിപ്പിക്കുന്ന കാര്യമാണെന്ന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അന്നേരം എന്നാൽ നമ്മൾ അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശ്രദ്ധിക്കണം, ദൈവസഭയിലുള്ള യഥാർത്ഥ ദൈവസഭയിലുള്ള ദൈവമക്കളായി ഉള്ള അവർ കോംപ്രമൈസേഴ്സ് ആവുകയാണെങ്കിൽ അവരെ ദൈവം വിളിക്കുന്ന വ്യഭിചാരികളെ എന്നാണ്. എന്നാൽ റോങ് സിസ്റ്റത്തിൽ നിൽക്കുന്ന ദൈവമക്കളെ ദൈവം വിളിക്കുന്നത് എന്റെ ജനമായുള്ളവരെ എന്നാണ്. അന്നേരം ഏതാണ് സീരിയസ് എന്നുള്ളത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അന്നേരം ഏറ്റവും സീരിയസ് എന്നുള്ളത് നമ്മുടെ ഹൃദയത്തിലെ കോംപ്രമൈസാണ്. നമ്മളൊരു സിസ്റ്റത്തിന്റെ ഭാഗമായിരിക്കുന്നതിനേക്കാൾ വലിയ കോംപ്രമൈസാണ് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ദൈവത്തിനെതിരായിട്ടുള്ള കോംപ്രമൈസ് ചെയ്ത് ലോകത്തിന് അനുരൂപമായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത്. എന്നാൽ മറ്റവരടുത്ത് പറഞ്ഞിരിക്കുന്നത് അവരൊന്ന് പുറപ്പെട്ടു. അന്നേരം ഞാൻ പറയട്ടെ, നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് നമ്മൾ ആൾക്കാരെ അളക്കുന്നത് നമ്മൾ അവരേത് സിസ്റ്റത്തിന്റെ ഭാഗമായിരിക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്. ദൈവം അങ്ങനെയുള്ള അളക്കുന്നത്, ദൈവം അടിസ്ഥാനപരമായിട്ട് നോക്കുന്നത് ഹൃദയത്തെ തന്നെയാണ്. എന്നാൽ അടിസ്ഥാനപരമായിട്ട് ഹൃദയത്തെ നോക്കുന്നത് കൊണ്ട് അവരെ അവർക്ക് ദൈവത്തെ രക്ഷിക്കാൻ ആഗ്രഹമുള്ളതുകൊണ്ടാണ് അവരുടെ ആ റോങ് സിസ്റ്റത്തിൽ നിന്ന് പുറത്തു വരാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അന്നേരം നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല പലപ്പോഴും ദൈവം ചിന്തിക്കുന്നത്. അന്നേരം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത്. എല്ലാ സിസ്റ്റത്തിലും ദൈവത്തിന്റെ മക്കളുണ്ട്. നമ്മൾ ചിന്തിക്കരുത് ചിലയിടത്ത് മാത്രമേ ദൈവമക്കളുള്ളതെന്ന്. പലരും എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ്, എല്ലാ സിസ്റ്റം, ഞാൻ പേരുകളൊന്നും പറഞ്ഞില്ല, ലോകത്തിലുള്ള എല്ലാ സിസ്റ്റത്തിലും എല്ലാ സഭകളിലും ദൈവത്തിന്റെ മക്കൾ, യഥാർത്ഥ വീണ്ടും ജനിച്ച ദൈവമക്കൾ ഉണ്ട്. അവർ എന്നാൽ ഒരു റോങ് സിസ്റ്റത്തിന്റെ ഭാഗമാണ് എങ്കിൽ ആ സിസ്റ്റം അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് അവരടുത്ത് പറഞ്ഞിരിക്കുന്നത് കം ഔട്ട് ഓഫ് ഹെർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അന്നേരം ദൈവമക്കൾക്ക് ഫെലോഷിപ്പ് ചെയ്യാൻ കഴിയുന്നത് അല്ലെങ്കിൽ കൂട്ടായ്മ ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിയത്തില്ലെങ്കിലും ദൈവമക്കൾക്ക് കൂട്ടായ്മയാവാം. എന്നാൽ കോംപ്രമൈസേഴ്സിന്റെ അടുത്താണ് ദൈവമക്കൾക്ക് കൂട്ടായ്മ ആവാനായിട്ട് കഴിയാത്തത്. അവരുടെ അടുത്ത് ഭക്ഷണം പോലും കഴിക്കരുതെന്നാണ് കുരുന്തലേഖനത്തിലേക്ക് വരുമ്പോൾ പറഞ്ഞിരിക്കുന്നത്. ആ രീതിയിലുള്ള പാപം ചെയ്യുന്നവരടുത്ത് അവരേത് സിസ്റ്റത്തിന് പകരം. അവരെ ഞാൻ തിരിച്ചു വരട്ടെ. അപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞത് ഈ രണ്ട് കാര്യത്തിലും ദൈവമക്കൾക്ക് ഫൈറ്റുണ്ട്, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് ഫൈറ്റുണ്ട്. അവർക്ക് ഒന്ന് പിശാചിനോടും അവന്റെ രാജ്യത്തോടും ഫൈറ്റുള്ളതുപോലെ തന്നെ ഈ റോങ് സിസ്റ്റത്തോടും ഫൈറ്റുണ്ട്. ആ റോങ് സിസ്റ്റത്തിൽ നിന്ന് ഉള്ളവർ പുറത്തു വരികയും യഥാർത്ഥത്തിലുള്ള ദൈവസഭയിലുള്ളവർ അവർ മനസ്സ് പുതുക്കി ക്രൂശിന്റെ വായനം അവരിൽ പ്രവർത്തിച്ച് അവർ രൂപാന്തരപ്പെടുകയും ചെയ്യുകയും വേണം എന്ന് പറയാം. ഇത്തരം ദൈവവചന പ്രകാര വിരുദ്ധമായിട്ടുള്ള എല്ലാ ബാബിലോണിയൻ സിസ്റ്റത്തിൽ നിന്നും ദൈവമക്കൾ പുറത്തു വരണം. അന്നേരം ഞാൻ ദൈവവചന വിരുദ്ധമായിട്ടുള്ള സിസ്റ്റം എന്ന് പറയുമ്പോൾ ഞാൻ ഇനി അത് വിശദീകരിക്കുന്നില്ല, കാരണം നമ്മൾ കഴിഞ്ഞ 10 നമ്മൾ അതിനെപ്പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് കേട്ടു. അത് കേട്ടവർക്ക് യഥാർത്ഥത്തിൽ ആ ദൈവവചനത്തിന്റെ സ്റ്റാൻഡേർഡ്, ഞാനിത് ബൈബിൾ സ്റ്റഡി തുടങ്ങിയപ്പോൾ പറഞ്ഞിരുന്നു, ദൈവത്തിന്റെ പ്ലംബ് ലൈൻ എന്ന് പറയുന്ന ദൈവവചനം വെച്ചിട്ട് നമ്മൾ ഏത് സിസ്റ്റത്തെ നമ്മൾ അളന്നാലും എവിടെയാണ് ഡീവിയേഷൻ വന്നിരിക്കുന്നതെന്നും എത്രമാത്രമാണ് ഡീവിയേഷൻ വന്നിരിക്കുന്നത് നമുക്ക് മനസ്സിലാവും. നേരെ ഒരു പെർട്ടിക്കുലർ കാര്യം മാത്രമാണ് ബാബിലോണിയൻ സിസ്റ്റം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല, പലതും ബാബിലോണിയൻ സിസ്റ്റംസ് ആണ്. ദൈവവചനത്തിന്റെ ആ തൂക്കുകട്ട കൊണ്ട് അളന്നു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും യഥാർത്ഥത്തിൽ കർത്താവിനെ സേവിക്കാൻ ആഗ്രഹിക്കുന്നവർ ദൈവവചന വിരുദ്ധമായിട്ടുള്ള സിസ്റ്റങ്ങളിൽ നിന്ന് പുറത്തു വരികയും ദൈവവചനപ്രകാരമുള്ള ദൈവസഭയായിട്ട് കൂടിവരികയും അതുമാത്രമല്ല അവരുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ ക്രൂശെടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുകയും അങ്ങനെ അവർ കർത്താവിന്റെ അനുരൂപമായിട്ടുള്ള മണവാട്ടിയായി രൂപാന്തരപ്പെടുകയും ചെയ്യും എന്നാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. എന്നാൽ നമ്മൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നമ്മുടെ ജീവിതത്തിൽ ക്രൂശ് ദൈവവചനം കേൾക്കുന്ന, നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ അനുസരണം ആകുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇത് രണ്ടും നടക്കുകയില്ല. ഈ രണ്ട് കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഒരു തിയോളജിക്കൽ തിയറി മാത്രമായി, ഇൻഫർമേഷൻ മാത്രമായി തീരും. നമ്മൾ ഈ കാര്യങ്ങൾ കേൾക്കുന്നതെല്ലാം വെച്ചിട്ട് നമുക്ക് തലയാട്ടി നമുക്ക് സംവദിക്കാനായിട്ട് കഴിയും. പക്ഷെ നമ്മൾ ഇത്തരം സിസ്റ്റങ്ങളിൽ നിന്ന് പുറത്തു വരികയുമില്ല. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ ക്രൂശിന്റെ വർക്ക് തുടർച്ചയായിട്ട് നടക്കുകയും ചെയ്യുകയുമില്ല. നമ്മൾ അങ്ങനെ ചെയ്തില്ല എങ്കിൽ, അങ്ങനെ നമ്മൾ ദൈവത്തിന്റെ വചനം നമ്മൾ പ്രവർത്തിക്കുകയും ക്രൂശിന്റെ പ്രവർത്തി നമ്മളുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ നടക്കുകയും നമ്മൾ ഇത്തരം സിസ്റ്റങ്ങളിൽ നിന്ന് പുറത്തു വരാനായിട്ട് മനസ്സ് വയ്ക്കുകയും ചെയ്യാതിരുന്നാലുള്ള ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാം വീണ്ടും ഈ സിസ്റ്റത്തിന്റെ അടിമയായി നശിച്ചു പോകാനുള്ള സാധ്യതയുള്ളതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് മാനസാന്തരപ്പെടുവിൻ എന്നും പുറപ്പെട്ടു പോരുവിൻ എന്നും രണ്ട് കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നു. എന്നാൽ നമ്മൾ നേരത്തെ ചിന്തിച്ചതിലേക്ക്, നമ്മൾ അവസാനത്തിലേക്ക് വരട്ടെ. നമ്മൾ നേരത്തെ ചിന്തിച്ചതുപോലെ ഒടുവിലായി ഈ ബാബിലോണിയൻ സിസ്റ്റം എല്ലാം ഒരുമിച്ചിട്ട് ദൈവസഭയ്ക്കെതിരെ വരും എന്നും ദൈവസഭയ്ക്ക് ഒരു യഥാർത്ഥത്തിലുള്ള പീഡനം ഉണ്ടാകുകയും ചെയ്യും എന്നും ദൈവവചനം വളരെ വ്യക്തമായിട്ട് പഠിക്കും. അതിന്റെ ഡീറ്റെയിലേക്ക് പോകാനായിട്ട് എനിക്ക് സമയമില്ല. അങ്ങനെ ദൈവസഭ, ദൈവമക്കൾ അവസാനകാലത്ത് കർത്താവിന്റെ വരവിന് മുമ്പുള്ള ആ ഭാഗം മാത്രം അവർ ഒരു പീഡനത്തിൽ കൂടി കടന്നു പോവുകയും എന്നാൽ അവർ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ക്രൂശിന്റെ ശക്തിയാൽ പിശാചിനെ ജയിക്കുകയും ചെയ്യും എന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു. എതിർ ക്രിസ്തുവിനെയും പിശാചിനെയും അവർ ക്രൂശിന്റെ ശക്തിയാലാണ് ജയിക്കുന്നത്. വെളിപാട് പുസ്തകം 12:11 അവരെപ്പറ്റി പറഞ്ഞിരിക്കുകയാണ്, അവർ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായും സാക്ഷ്യവചനം നിയമിച്ചതും അവർ പിശാചിനെ ജയിച്ചു, അവർ തങ്ങളുടെ ജീവനെ സ്നേഹിച്ചതുമില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. നേരെ അവിടെ പറഞ്ഞിരിക്കുന്ന മൂന്ന് കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, കുഞ്ഞാടിന്റെ രക്തം. കുഞ്ഞാടിന്റെ രക്തം എന്ന് പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞ ക്രൂശിൽ യേശു ക്രിസ്തു ചൊരിഞ്ഞ രക്തമാണ്. ആ ക്രൂശിൽ യേശു ക്രിസ്തു ചൊരിഞ്ഞ രക്തത്തിൽ കൂടി അവർ പാപക്ഷമം പ്രാപിച്ചു എന്ന് മാത്രമല്ല, അവർ പാപത്തിൽ നിന്ന് സ്വതന്ത്രരാക്കപ്പെടുകയും അതേ ക്രൂശിന്റെ പ്രവൃത്തിയിൽ കൂടി അവർ അനുദിന ജീവിതത്തിൽ നിരന്തരമായിട്ട് അവർ വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്ന കൂട്ടരാണ്. അവരുടെ സാക്ഷ്യവചന നിമിത്തവും അവർ പിശാചിനെ ജയിച്ചു, അവർ സ്വന്തം ജീവനെ സ്നേഹിച്ചില്ല എന്ന് പറഞ്ഞു. ഈ സ്വന്തം ജീവനെ സ്നേഹിച്ചില്ല എന്നുള്ളതിനെപ്പറ്റിയാണ് കർത്താവ് പറഞ്ഞത്. ക്രൂശെടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുമ്പോൾ കർത്താവ് പറഞ്ഞത് തന്റെ ജീവനെ സ്നേഹിക്കുന്നവർ അതിനെ കളയും, എന്റെ നിമിത്തം തന്റെ ജീവനെ കളയുന്നവർ അതിനെ കണ്ടെത്തും എന്ന് പറഞ്ഞ അതേ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് ദിവസം 12:11 പറഞ്ഞിരിക്കുകയാണ്, അവർ തങ്ങളുടെ ജീവനെ സ്നേഹിച്ചതുമില്ല. എന്നൊരു അവസാന കാലത്തിലേക്ക് വരുമ്പോൾ ഇതാണ് അൾട്ടിമേറ്റ് ആയിട്ട് വരാനായിട്ട് പോകുന്നത്. അങ്ങനെ ഒരു സംഭവം നടക്കാനായിട്ട് പോകുന്നു. ലോകം അതിലേക്ക് തിരിഞ്ഞുകൊണ്ടേയിരിക്കുന്നതാണ് നമ്മൾ കാര്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നത്. അപ്പോൾ ദൈവത്തിന്റെ സഭ യഥാർത്ഥത്തിൽ, അതുകൊണ്ടാണ് യേശുക്രിസ്തു, അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ കാലാളുകളോടുകൂടി ഓടി, നിങ്ങൾ തോൽക്കുകയാണെങ്കിൽ നിങ്ങൾ കുതിരകളോടുകൂടി അങ്ങനെ ഓടുവാനായിട്ട് കഴിയും. ഈ ലോകത്തിൽ ദൈവം തരുന്ന കഷ്ടതകൾ, ഞാൻ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ പറഞ്ഞതുപോലെ, കഷ്ടതകളും ദൈവത്തിന്റെ ശോധനകളും നമ്മൾ സബ്മിസീവായി നമ്മൾ ഏറ്റെടുക്കുകയും കർത്താവിന് കീഴ്പ്പെടുകയും ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് വലിയ പ്രശ്നങ്ങളുടെ മുമ്പിൽ നമുക്ക് നിൽക്കാനായിട്ട് കഴിയുകയില്ല. അവൾ നമ്മൾ കോംപ്രമൈസ് ചെയ്തു പോകും. എന്നാൽ ഇവിടെ കർത്താവിനെ കുറിച്ചെടുത്തുകൊണ്ട് നടക്കുന്ന കർത്താവിന്റെ സഭ ഏത് പീഡനത്തിന്റെ നടുവിലും കർത്താവിന്റെ സാക്ഷിയായിട്ട് നിൽക്കുകയും പിശാചിനെ ജയിക്കുകയും ചെയ്യും. അവസാനമായി കർത്താവ് മടങ്ങിവരികയും ഈ ബാബിലോണിയൻ സിസ്റ്റത്തെ നശിപ്പിക്കുകയും, അത് പൊളിറ്റിക്കൽ ബാബിലോണിയും റിലീജിയസ് ബാബിലോണിയും കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിക്കുകയും ദൈവത്തിന്റെ സഭയായ മണവാട്ടി സഭയെ കർത്താവ് ചേർക്കുകയും കർത്താവ് ഈ ഭൂമിയിൽ രാജ്യത്വം സ്ഥാപിക്കുകയും അതിന്റെ അവസാനം പിശാചിനെയും കള്ളപ്രവാചകനെയും എല്ലാം തീപ്പുകയിൽ തള്ളിയിട്ട് പിശാചിന്റെ പ്രസൻസ് തന്നെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുകയും ദൈവത്തിന്റെ നിത്യരാജ്യം ഭൂമിയിൽ സ്ഥാപിക്കപ്പെടുകയും, നമ്മൾ ആദ്യം ചിന്തിച്ചതുപോലെ പിശാചിന്റെ വീഴ്ചയ്ക്ക് മുമ്പുണ്ടായിരുന്നതുപോലെ പൂർണ്ണമായിട്ടും ദൈവത്തിന്റെ രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കുകയും ചെയ്യും. ഇതാണ് ദൈവത്തിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള പർപ്പസ്. എന്റെ വാക്കുകൾ നിർത്തട്ടെ. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാകുന്നതായിരിക്കുന്നു. അതിന്റെ അവസാനമായി ദൈവം നമ്മളെ ഒരുക്കുന്നത് ഇൻഡിവിജ്വലായിട്ടും രണ്ട് ദൈവസഭയായിട്ടുമാണ്. ഒന്ന്, പേഴ്സണലായിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ ക്രൂശിന്റെ വർക്ക് നടക്കുമ്പോൾ നമ്മൾ ഇൻഡിവിജ്വലി നമ്മൾ കർത്താവിന് അനുരൂപമായിട്ട് നമ്മുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് നമ്മൾ കർത്താവിന്റെ ശരീരമായിട്ടുള്ള സഭയായിട്ട് പണിയപ്പെടുന്നു. കോർപ്പറേറ്റ്ലി നമ്മൾ ദൈവവചന പ്രകാരം കാര്യങ്ങളെല്ലാം ചെയ്യുമെന്ന് നമ്മൾ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ദൈവസഭയായിട്ടും അങ്ങനെ പണിയപ്പെടുന്നു. നമ്മൾ ഇൻഡിവിജ്വലി നമ്മൾ ബാബിലോണിയൻ സിസ്റ്റത്തോടുകൂടി നമ്മുടെ ഹൃദയത്തിൽ നേതൃത്വം നിൽക്കണം. ബാബിലോണിയൻ സിസ്റ്റങ്ങളിൽ നിന്ന് നമ്മൾ പുറത്തു വരികയും ദൈവവചന പ്രകാരമുള്ള ദൈവസഭയായിട്ട് ബിൽഡ് ചെയ്യപ്പെടാനായിട്ട് നമ്മൾ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം.